السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط
അല്ലാഹുവിന്റെ വിശേഷണ നാമമായ മുഅ്മിൻ എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു. വിവിധ നിഘണ്ടുകർത്താക്കളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ പദത്തിന് കൊടുത്തിരിക്കുന്ന പല നിർവചനങ്ങളും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: അള്ളാഹു തന്റെ സവിശേഷ ഗുണമായ മുഅ്മിൻ എന്നതനുസരിച്ച് അഭയം നൽകുന്നവനാണ്, തന്റെ നബിമാരെ സത്യപ്പെടുത്തുന്നവനാണ്, അവരെ പിന്തുണച്ചുകൊണ്ട് അടയാളങ്ങളും ദിവ്യാത്ഭുതങ്ങളും കാണിക്കുന്നവനാണ്. അള്ളാഹു അയച്ച നബിമാരെ വിശ്വസിക്കുമ്പോൾ അവൻ മനുഷ്യരെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അഭയം നൽകി സംരക്ഷിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും വിശ്വാസികൾക്ക് മനഃശാന്തി പ്രദാനം ചെയ്യുന്നു, തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കടാക്ഷിക്കുന്നു, തന്റെ വിശ്വാസികളായ ദാസന്മാരെ തന്റെ തൃപ്തിയുടെ തോട്ടങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഈ സവിശേഷ ഗുണത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ മുഅ്മിൻ അഥവാ സത്യവിശ്വാസിയാകേണ്ടി വരും. സത്യവിശ്വാസിയായ ദാസരോട് മാത്രമാണ് അവനിങ്ങനെ പെരുമാറുന്നത്. സത്യവിശ്വാസിയാകുന്നതിനുള്ള നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെന്തെല്ലാം നിബന്ധനകൾ പാലിച്ചാലാണ് ഒരു മനുഷ്യന് സത്യവിശ്വാസിയാകാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ വിശേഷ ഗുണത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി സത്യവിശ്വാസിയായ ദാസൻ വിശ്വാസത്തിന്റെ പദവികൾ തരണം ചെയ്ത് ഖുർആനിൽ പ്രതിപാദിച്ച ആ കാര്യങ്ങൾ സ്വായത്തമാക്കുമ്പോൾ യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയപ്പെടുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ തന്നെ മുഅ്മിൻ എന്ന പദത്തെ നിർവചിച്ചിട്ടുണ്ട്.
അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ് വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ അൻസല ഇലൈക വമാ അൻസല മിൻ ഖബ്ലിക വബിലാഖിറതിഹും യുഖീനൂൻ.
സത്യവിശ്വാസിയുടെ ആദ്യത്തെ അടയാളമാണ് അദർശ്യ കാര്യങ്ങളിൽ അവൻ വിശ്വസിക്കുന്നു എന്നത്. അവന്റെ രണ്ടാമത്തെ പ്രത്യേകത നമസ്കാരങ്ങൾ നിലനിർത്തുന്നവനായിരിക്കും എന്നതാണ്. മൂന്നാമത്തേത് അവൻ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവനായിരിക്കും, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ചെലവഴിക്കുന്നവൻ. നാലാമത്തെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ട ശരീഅത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കും. അഞ്ചാമത്തെ പ്രത്യേകത മുൻകഴിഞ്ഞ നബിമാരെ വിശ്വസിക്കുന്നവനായിരിക്കും. ആറാമത്തേത് ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവനുമായിരിക്കും, അതായത് അള്ളാഹു വാഗ്ദാനം നൽകിയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനായിരിക്കും. ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ പ്രത്യേകതയായി പറഞ്ഞത് അവൻ അദർശ്യത്തിൽ വിശ്വസിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹു സർവശക്തനാണെന്നുള്ള തികഞ്ഞ വിശ്വാസമുണ്ടായിരിക്കുക. ഈ തികഞ്ഞ വിശ്വാസമുണ്ടാകുമ്പോൾ അള്ളാഹു തന്റെ അസ്തിത്വത്തെ കുറിച്ച് വിവിധ രീതിയിൽ സത്യവിശ്വാസികൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഇപ്രകാരം തന്നെയാണ് മലക്കുകളിലുള്ള വിശ്വാസവും മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസവും. ഇതെല്ലാം വിശ്വാസത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഏതു പരിതസ്ഥിതിയിലും സ്വന്തം വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നതും അദൃശ്യത്തിലുള്ള വിശ്വാസമാണ്. ആരെയും കാണിക്കാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യരുത്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നത് മാത്രമായിരിക്കണം അതിന്റെ ഉദ്ദേശ്യം. അള്ളാഹു ഏതു പരിതസ്ഥിതിയിലും തന്നെ കാണുന്നുണ്ടെന്നുള്ള വിചാരം ഉണ്ടായിരിക്കണം. ശത്രുക്കളോടുള്ള ഭയം, ഏതെങ്കിലും രീതിയിലുള്ള ഭീരുത്വം, സ്വാർത്ഥത തുടങ്ങിയവയൊന്നും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. ഇതാണ് കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ നിബന്ധന. സത്യവിശ്വാസിയാകുന്നതിന് രണ്ടാമത്തെ പൊതുവെയുള്ള നിബന്ധന നമസ്കാരം നിലനിർത്തുക എന്നതാണ്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ശ്രദ്ധയോടുകൂടി സ്വന്തം നമസ്കാരത്തിന് മേൽനോട്ടം വഹിക്കുകയും അത് മുടങ്ങാതെ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം നമസ്കാരം മുറപ്രകാരം നാം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ നമസ്കരിക്കുക, ചിലപ്പോൾ നമസ്കരിക്കാതിരിക്കുക, ചിലപ്പോൾ ഉറക്കം വരിക, അങ്ങനെ ഇശാ നമസ്കാരം നഷ്ടപ്പെടുക, നമസ്കരിക്കാതെ കിടന്നുറങ്ങുക, ചിലപ്പോൾ ഗാഢനിദ്രയിലായതുകൊണ്ട് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വരിക തുടങ്ങിയവ. അങ്ങനെ വരുമ്പോൾ ചില ആളുകൾ നമസ്കാരം തന്നെ ഉപേക്ഷിച്ചു കളയാറുണ്ട്. അത് ശരിയല്ല. ഉണർന്നാൽ ഉടനെ സുബഹി നമസ്കരിക്കേണ്ടതാണ്. സൂര്യൻ ഉദിച്ചതിന് ശേഷം നമസ്കരിക്കുമ്പോൾ നാണക്കേടാകുമെന്ന് കരുതി നമസ്കരിക്കാതിരിക്കരുത്. തന്നെത്താൻ അപലപിക്കുമ്പോൾ രണ്ടാം ദിവസം ഒരു പക്ഷേ അത് കൃത്യസമയത്ത് ഉണരാൻ മുഅ്മിനെ പ്രേരിപ്പിക്കും. ജോലി ചെയ്യുന്നവർക്ക് ളുഹുർ അസ്ർ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവനാണ് സത്യവിശ്വാസി എന്നാണ്. എങ്ങനെയാണ് നമസ്കാരം നിലനിർത്തുന്നത്? അലാ സ്വലാത്തിഹിം ദായിമൂൻ, തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്ന നമസ്കാരക്കാർ. ചിലപ്പോൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ അത് താരമില്ല എന്ന് പറയുന്നവരല്ല അവർ. നേരെ മറിച്ച് തുടർന്ന് പറഞ്ഞു, അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരങ്ങൾ സംരക്ഷിക്കാൻ അരമുറുക്കിയിരിക്കുന്നവരാണവർ. ഏറ്റവും പ്രിയപ്പെട്ട സാധനം സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അവർ നമസ്കാരത്തെ കാത്തുസൂക്ഷിക്കുന്നു. നമസ്കാരമെങ്ങാനും നഷ്ടപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് അതിരുണ്ടാവുകയില്ല. ആ അവസ്ഥയുണ്ടായാൽ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകുന്നതാണ്. നമസ്കാരം ഉറപ്രകാരം കൃത്യമായി അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയനിർണയം ചെയ്യപ്പെട്ട ഒരു നിർബന്ധ കൃത്യമാകുന്നു. നമസ്കാരം അതിന്റെ സമയത്ത് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യവിശ്വാസി തീരെ അസ്വസ്ഥനായിത്തീരും. സുബഹി നമസ്കാരത്തിന് ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, അയാളുടെ നമസ്കാരം കലായായി, അയാൾ ആ ദിവസം മുഴുവൻ അങ്ങേയറ്റം അസ്വസ്ഥനാവുകയും കരഞ്ഞുകരഞ്ഞിരിക്കുകയും പാപപ്രതി തേടിക്കൊണ്ട് സമയം കഴിക്കുകയും ചെയ്തു. ആ ദുഃഖത്തിൽ അയാൾക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുമോ എന്ന് തോന്നിപ്പോയി. അടുത്ത ദിവസം നമസ്കാര സമയം എത്തിയപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കൂ എന്ന് ആരോ വിളിച്ചു പറയുന്ന അയാൾ കേട്ടു. നീ ആരാണെന്ന് അയാൾ ചോദിച്ചു. ശൈത്താനാണെന്ന് മറുപടി കിട്ടി. നമസ്കാരത്തിന് എന്നെ ഉണർത്തിയിട്ട് നിനക്കതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ ശൈത്താൻ പറഞ്ഞു, ഇന്നലെ നീ കരഞ്ഞു കരഞ്ഞ് നിന്നെ എന്താക്കിയാണ് തീർത്തത്? നീ എത്രമാത്രം ദൈവത്തിനോട് പാപപ്രതി തേടി. അതിന് അള്ളാഹു നിനക്ക് പല ഇരട്ടിയാണ് പ്രതിഫലം നൽകിയത്. നീ ഒരിക്കലും പ്രതിഫലത്തിന് അർഹനാകരുതെന്നായിരുന്നു എന്റെ ഉദ്ദേശ്യം. പല ഇരട്ടി പ്രതിഫലം നീ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ ഉണർത്തി കുറച്ചു മാത്രം ഫലം നിനക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ഇല്ലെങ്കിൽ നീ വീണ്ടും ഇന്നലത്തെ പോലെ കരഞ്ഞു കരഞ്ഞ് ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കി കളയും. അങ്ങനെ വരുമ്പോൾ എന്റെ ഉദ്ദേശം പൂർത്തിയാവുകയില്ല. നമസ്കാരം നഷ്ടപ്പെടുന്നവർക്ക് ഈ രീതിയിലാണ് വേദന ഉണ്ടാകുന്നത്. ഒരു സത്യവിശ്വാസിയുടെ മഹിമാവിലാസം എന്ന് പറയുന്നത് നമസ്കരിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുക എന്നതാണ്. ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ മുഅ്മിൻ ശ്രദ്ധിക്കണം. നമസ്കാരാനുഷ്ഠാനം പൂർത്തിയാവുന്നത് ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതിനാൽ കഴിവിന്റെ പരമാവധി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പരിശ്രമിക്കണം. ഹദീസിൽ വന്നിരിക്കുന്നു, ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലം 27 ഇരട്ടി അധികമാണ്. സത്യവിശ്വാസി തന്റെ മാത്രം നമസ്കാരത്തെ കുറിച്ചായിരിക്കുകയില്ല ചിന്തിക്കുന്നത്, മറിച്ച് മറ്റുള്ളവരെയും അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ജമാഅത്ത് വ്യവസ്ഥിതിയും ഒരു കുടുംബം പോലെയാണ്. ഇതിൽ തങ്ങളോടൊപ്പം തങ്ങളുടെ സഹോദരനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഏതൊന്നാണോ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, തന്റെ സഹോദരങ്ങൾക്കു വേണ്ടിയും അത് ഇഷ്ടപ്പെടേണ്ടതാണ്. ഇതും പ്രതിഫലം കരസ്ഥമാക്കുന്നതിനും നന്മ പരത്തുന്നതിനുമുള്ള മാർഗമാണ്. എന്നാൽ സ്നേഹത്തോടുകൂടിയാണ് ഉപദേശിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നിന്റെ കുടുംബത്തോട് നമസ്കരിക്കുവാൻ നീ കൽപ്പിച്ചുകൊണ്ടിരിക്കുക, സ്വയം അതിൽ നിലകൊള്ളുകയും ചെയ്യുക. മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും പരസ്പരം നമസ്കരിക്കാൻ ഉപദേശിക്കുന്നതോടൊപ്പം ഓരോ അഹമ്മദിയും മറ്റുള്ള അഹമ്മദികളെയും സ്നേഹത്തോടെ ഉപദേശിക്കേണ്ടതാണ്. അതുപോലെ ജമാഅത്തിന്റെ പ്രവർത്തകരും നമസ്കാരത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഇതുതന്നെയാണ് സത്യവിശ്വാസികളുടെ ജമാഅത്തിന് ശക്തി പകരുന്നത്. ഇതുതന്നെയാണ് ദാസനും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത്. ഇത് ദാസനെ ദൈവത്തിന്റെ അടുക്കലെത്തിക്കുന്നു. ഈ ബന്ധം ഭൗതിക നേട്ടം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് യഥാർത്ഥ ഉദ്ദേശം ആത്മീയതയെ അഭിവൃദ്ധിപ്പെടുത്തുകയും ദൈവസാമീപ്യം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത അനുഗ്രഹം സ്വരുക്കൂട്ടുന്നവരായിത്തീരും. ജമാഅത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്യും. അതിന് നിബന്ധന വെച്ചിട്ടുള്ളത് സ്വയം നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. കർമ്മം ചെയ്യേണ്ടത് നിർബന്ധമാകുന്നു. സത്യവിശ്വാസിയുടെ അടയാളമായി പിന്നീട് പറഞ്ഞത് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ്. എന്തൊന്ന് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ വഴിയിലും തങ്ങളുടെ സഹോദരങ്ങളോടുള്ള കടമ നിറവേറ്റുന്നതിലും അവർ ചെലവഴിക്കുന്നു. ഇങ്ങനെ ധനവും അള്ളാഹു അവർക്ക് നൽകിയ കഴിവുകളും മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി കൊണ്ടാണ് അവർ ചെലവഴിക്കുന്നത്. ഈ നിസ്വാർത്ഥ സേവനമാണ് ഒരു സത്യവിശ്വാസിയെ മറ്റൊരു സത്യവിശ്വാസിയുമായി കെട്ടുറപ്പുള്ളതും മുറിയാത്തതുമായ ബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. സത്യവിശ്വാസികളുടെ ജമാഅത്തിൽ ഒരു ഐക്യവും ശക്തിയും ഉണ്ടാവുന്നു. എല്ലാ തലങ്ങളിലും ഇത്തരം ചിന്താഗതിയോടെ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ ധനവും മറ്റു കഴിവുകളും ചെലവഴിക്കുകയാണെങ്കിൽ സ്നേഹവും സന്തോഷവും ഐക്യവും പ്രകടമാകുന്ന ഒരു സമൂഹം ജന്മം കൊള്ളുന്നതാണ്. ഭാര്യ ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഭർത്താവ് ഭാര്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ നന്മയ്ക്കായി ചിലവഴിക്കുകയും കുട്ടികൾ മാതാപിതാക്കളെ സേവിക്കുന്നതിൽ എപ്പോഴും അരമുറുക്കി രംഗത്തുണ്ടാവുകയും അവർക്ക് ഫലം നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയും അവരെ സേവിക്കാൻ അതീവ ശ്രദ്ധരായിരിക്കുകയും അയൽവാസി അയൽവാസിയോടുള്ള കടമ നിറവേറ്റുകയും ദരിദ്രൻ സമ്പന്നനു വേണ്ടി തന്റെ കഴിവുകൾ ഉപയോഗിക്കുകയും സമ്പന്നൻ ദരിദ്രന്റെ ഉന്നമനത്തിനായി ചിലവഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത്. ഇതെല്ലാം നാം ചെയ്യുന്നത് സത്യവിശ്വാസികളായതുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനയുള്ളതുകൊണ്ടുമാണ്. ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ജമാഅത്തിന്റെ ഉന്നതിക്കായി തങ്ങളുടെ ധനവും കഴിവുകളും ചെലവഴിക്കുന്നവരായി തീരുമ്പോൾ അവിടെ സത്യവിശ്വാസികളുടെ സമൂഹം രൂപം കൊള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവാനുഗ്രഹത്താൽ ജമാഅത്തിൽ ധനം ചെലവഴിക്കുന്നതിലേക്ക് അതീവ ശ്രദ്ധയാണുള്ളത്. ജമാഅത്തിന്റെ ആവശ്യങ്ങൾക്കും അഹമ്മദികൾ തുറന്ന ഹൃദയത്തോടെ ത്യാഗം ചെയ്യുന്നു. എപ്പോഴും അവർ അതിനായി സന്നദ്ധരായിരിക്കുന്നു. നിത്യവും ഇതിന്റെ ഉദാഹരണം നമുക്ക് കാണാം. ജൂൺ ജമാഅത്തിന്റെ വർഷാവസാന മാസമാണ്. ഓരോ വർഷവും വിവിധ ജമാഅത്തുകൾക്ക് തങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണമെന്ന ചിന്തയാണുള്ളത്. എന്നല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ചുവട് മുന്നിലെത്തണം എന്നും അവർ കരുതുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ സത്യവിശ്വാസികളുടെ ജമാഅത്തിന് മേൽ അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഈ വർഷവും മിക്ക രാജ്യങ്ങളിലെയും ജമാഅത്തുകൾ തങ്ങളുടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തോതിൽ ത്യാഗം ചെയ്തു. നിരവധി രാഷ്ട്രങ്ങളുണ്ട്, അതിൽ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളുമുണ്ട്. അവിടങ്ങളിൽ ഒരുപാട് ഇരട്ടിയാണ് വസൂലി നടന്നിട്ടുള്ളത്. പാകിസ്ഥാനിൽ അവസ്ഥകൾ അങ്ങേയറ്റം മോശമായിട്ടും ത്യാഗരംഗത്ത് അവർ ഇക്കുറിയും അഭിവൃദ്ധിപ്പെട്ടു. കറാച്ചിയുടെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരുന്നു. മെയ് മാസത്തിന്റെ ആരംഭത്തിൽ കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ അമീർ സാഹിബ് വ്യാകുലതയോടെ ഫോൺ ചെയ്ത് വിവരം ധരിപ്പിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, വർഷാന്ത്യമാണ്, ചന്തയിൽ കുറവുണ്ടാകുമോ എന്ന് ശങ്കയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഖൈർ, അള്ളാഹു അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞ കാരണത്താൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. പൊതുവെയുള്ള ജമാഅത്തിന്റെ സമ്പ്രദായം വർഷാന്ത്യത്തിൽ ചന്തകൾ പൂർണ്ണമായും കൊടുത്തുവിട്ടുക എന്നതാണ്. ജൂണിന്റെ അവസാനം കാലാവസ്ഥ മോശമായതിനാൽ കറാച്ചിയുടെ സ്ഥിതി വീണ്ടും വഷളായി. പറയുന്നു, ജൂൺ 30 ആർക്കും വെളിയിലിറങ്ങാൻ പറ്റാത്ത വിധം മഴയും വെള്ളപ്പൊക്കവുമായിരുന്നു. ബഡ്ജറ്റ് അനുസരിച്ചുള്ള തുക ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ എന്ത് അത്ഭുതമാണ് ഉണ്ടായതെന്ന് അറിഞ്ഞില്ല. ബഡ്ജറ്റ് പൂർത്തിയായെന്ന് മാത്രമല്ല, ദൈവാനുഗ്രഹത്താൽ ഒരുപാട് അധികം തുക വിരിഞ്ഞു കിട്ടി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അത്തരം പരിതസ്ഥിതിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം തന്നെയായിരുന്നു ഈ എല്ലാ കുറവും പരിഹരിച്ചത്. ഈ ദൃശ്യങ്ങൾ അള്ളാഹു കാണിക്കുന്നത് മസീഹ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ജമാഅത്ത് സത്യവിശ്വാസികളുടെ സത്യമായ ജമാഅത്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കി തീർക്കുക, എന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുക, വ്യക്തിപരമായ നിലയിലും ജമാഅത്തിപരമായ നിലയിലും എന്റെ അനുഗ്രഹത്തെ സ്വരുക്കൂട്ടുന്നവരായി തീരുക, ആയി തീർന്നുകൊണ്ടേ ഇരിക്കുക എന്നാണ് അള്ളാഹു ഇതിലൂടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സത്യവിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇറങ്ങിയ ശരീഅത്തിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ്. ആ മഹാത്മാവിനെ ഖാത്തമുൽ അംബിയാ എന്ന് വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ അവസാനത്തെ ശരീഅത്ത് ഗ്രന്ഥമാണെന്നും വിശ്വസിച്ചിരിക്കണം. ആ ഗ്രന്ഥത്തിന്റെ സകല കൽപ്പനകളും നമുക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ വിശ്വസിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പേ വന്ന നബിമാരും സത്യവാന്മാരായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അവർ അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ടവരായിരുന്നു. അവരിൽ ചിലരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, പക്ഷേ അധികം ആളുകളെ കുറിച്ചും അതൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അവരിലെല്ലാം വിശ്വസിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. ഇതും ഒരു സത്യവിശ്വാസിയുടെ പ്രത്യേകതയാണ്. ഇത് ഇസ്ലാമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിൽ മുൻകഴിഞ്ഞ നബിമാരും സത്യവാന്മാരാണെന്നുള്ള മുദ്ര വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ മുദ്ര വെക്കുന്ന ആളാക്കി തീർത്തു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറം വ നദീറ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. തീർച്ചയായും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി നാം സത്യസമേതം നിന്നെ അയച്ചിരിക്കുന്നു. ഒരു ദൈവിക മുന്നറിയിപ്പുകാരൻ വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല. എല്ലാ ജനതയിലും നബിമാർ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൊണ്ട് അത് വിളംബരപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ തങ്ങൾക്ക് നബി വന്നിട്ടുണ്ടെന്ന് വാദിക്കുന്ന ഓരോ സമുദായത്തിന്റെയും നബിമാരെ വിശ്വസിക്കേണ്ടത് മുസ്ലിംകൾക്ക് നിർബന്ധമാണ്. എല്ലാ നബിമാരിലും വിശ്വസിക്കേണ്ടത് നിങ്ങൾ സത്യവിശ്വാസിയായി തീർന്നതിനുള്ള ഒരു നിബന്ധനയാണെന്നും പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ആഖിറത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഇതും വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. എന്താണ് ആഖിറത്ത്? ആഖിറത്തിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വന്നത് എന്നും ആകാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ആ മഹാത്മാവിന്റെ ദാസനായി വരികയും വഹി ഇറങ്ങുകയും ചെയ്യുന്ന വാഗ്ദത്ത മഹദി മസീഹിനെ വിശ്വസിക്കുക. ഇതും ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആഖിറത്തിന് പരലോക ജീവിതം എന്നും പറയാറുണ്ട്. എന്നാൽ ഈ വചനത്തിന്റെ മുമ്പും പിമ്പും നോക്കുമ്പോൾ പ്രഥമാർത്ഥം പിന്നീട് വരുന്നത് എന്നാണ്. ഈ അർത്ഥവും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖുർആനിലുള്ള വൈഭവത്തിന്റെയും അള്ളാഹു സന്മാർഗം നൽകിയതിന്റെയും ഫലമാണ്. നമ്മൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് എപ്രകാരം നിങ്ങൾക്ക് മുൻകഴിഞ്ഞ നബിമാരെ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണോ, അപ്രകാരം അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസന്റെ വെളിപ്പെടൽ ഉണ്ടാകുമെന്നും അപ്പോൾ അദ്ദേഹത്തിലും വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെന്നും വിശ്വസിക്കേണ്ടി വരും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലും അതിനു മുമ്പേ ഇറങ്ങിയ വഹികളിലും വിശ്വസിക്കാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്കിറങ്ങുന്ന വഹിയിൽ വിശ്വസിക്കേണ്ടതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന വിചാരം എനിക്കുണ്ടായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമിട്ടു. والذين يؤمنون بما انزل اليك وما انزل من قبلك وبالآخرتهم يوقنون. ഈ വചനത്തിൽ മൂന്ന് കാലത്തെ വഹികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മാ ഉന്ദില ഇലൈക എന്നതിൽ വിശുദ്ധ ഖുർആന്റെ വഹിയ്, മാ ഉന്ദില മിൻ ഖബ്ലിക എന്നതിൽ കഴിഞ്ഞു കടന്ന നബിമാർക്കുണ്ടായ വഹിയ്, ആഖിറ എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം മസീഹ് മൗദിനുണ്ടാകുന്ന വഹിയാണ്. ആഖിറ എന്നതിന്റെ അർത്ഥം പിന്നാലെ വരുന്നത് എന്നാകുന്നു. ആ പിന്നാലെ വരുന്ന സംഗതി എന്താണ്? മുമ്പേ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നത് വ്യക്തമാണ്. ഇവിടെ പിന്നാലെ വരുന്ന സംഗതി കൊണ്ടുള്ള ഉദ്ദേശം ഖുർആന് ശേഷം ഇറങ്ങുന്ന വഹിയാണ്. കാരണം അതിന് മുമ്പേ വഹിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇറങ്ങിയ വഹിയ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പേ ഇറങ്ങിയ വഹിയ്. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം വരാൻ പോകുന്ന വഹിയ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സാക്ഷി പറയുന്നത് ആദ്യകാലങ്ങളിൽ വന്ന നബിമാരെ സാക്ഷ്യപ്പെടുത്തുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിക്കുന്നവർക്കും ആ മഹാത്മാവിന് ശേഷം വരുന്നയാളെ വിശ്വസിക്കുന്നവർക്കും വേണ്ടിയായിരിക്കും. സൂറ ബഖറയിലെ ഈ വചനം അത് കൂടുതൽ വ്യക്തമാക്കി. യഥാർത്ഥ സത്യവിശ്വാസിയായ ഒരു അഹമ്മദിയും ഈ ഈമാൻ കാരണത്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അനന്തരാവകാശികളായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം സ്വീകരിച്ചതിന് ശേഷം തന്റെ ഈമാനിൽ അഭിവൃദ്ധിപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുന്നതിലേക്ക് കൂടുതൽ ശ്രമിക്കുകയും വേണ്ടതാണ്. സത്യവിശ്വാസിയുടെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല. സത്യവിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് ഏറ്റവും അധികം സ്നേഹമുള്ളവരാകുന്നു. സത്യവിശ്വാസിയാണെന്നതിനുള്ള അടയാളം സത്യവിശ്വാസിയുടെ ജീവിതം ഒരു അസ്തിത്വത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അതുകൂടാതെ ഒരു സത്യവിശ്വാസി സത്യവിശ്വാസി എന്ന് പറയപ്പെടുകയില്ല. സത്യവിശ്വാസിയുടെ അദൃശ്യത്തിലുള്ള വിശ്വാസം, നമസ്കാരം, ത്യാഗം, നബിമാരോടുള്ള വിശ്വാസം തുടങ്ങിയവ തികവുറ്റതാകുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ അവൻ നൽകിയ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ശക്തമായ സ്നേഹത്തിന്റെ എത്ര ഉന്നതമായ മാതൃകയാണ് നമുക്ക് മുമ്പിൽ സമർപ്പിച്ചത്. സത്യനിഷേധികൾ പോലും പറയാൻ തുടങ്ങി, അഷിക്ക മുഹമ്മദ് റബ്ബ, മുഹമ്മദ് തന്റെ രക്ഷിതാവിൽ അനുരക്തനായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവേ, ഞാൻ നിന്നോട് നിന്റെ സ്നേഹം തേടുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും തേടുന്നു, നിന്റെ സ്നേഹം വരെ എന്നെ എത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ നിന്നോട് കഴിവ് തേടുന്നു. അള്ളാഹുവേ, എന്നോടും എന്റെ ധനത്തിനോടും എന്റെ കുടുംബത്തിനോടും തണുത്ത വെള്ളത്തിനോടും എനിക്കുള്ളതിനേക്കാൾ സ്നേഹം നിന്നോടുണ്ടാകാൻ തക്കവണ്ണമുള്ള സ്നേഹം എന്റെ മനസ്സിൽ നീ ഇട്ടാലും. ഒരു സത്യവിശ്വാസി കരസ്ഥമാക്കേണ്ട നിലയാണിത്. ഇത് കരസ്ഥമാക്കാൻ സത്യവിശ്വാസി ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടാതെ ഒരു സാധനവും ലഭിക്കുകയില്ല. അതുകൊണ്ട് അവന്റെ സ്നേഹം കരസ്ഥമാക്കാനും അവന്റെ മുമ്പിൽ കുനിയേണ്ടതും അവനോട്
പ്രാർത്ഥിക്കും.
അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ തങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പെടുകയും അവന്റെ വചനങ്ങൾ അവർ ഓരിക്കേൽപ്പിക്കപ്പെട്ടാൽ അതവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ നാഥനിൽ എല്ലാം അർപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. സത്യവിശ്വാസിയാണെന്നുള്ള വാദം മാത്രം പോരാ, ഇവിടെ അള്ളാഹു ഉപദേശിച്ചിട്ടുള്ള കാര്യവും സത്യവിശ്വാസിയുടെ പ്രത്യേകതയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യവും അള്ളാഹുവിനോടുള്ള ഭയം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ തന്റെ പ്രേമഭാചനം പറഞ്ഞതായി എന്തെങ്കിലും കാര്യം ആരെങ്കിലും തന്നോട് പറഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്ത് ഭയപ്പെടുന്നതാണ്. കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നതും അള്ളാഹു പറഞ്ഞു എന്നറിയിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ നടപ്പിൽ വരുത്തുന്നതുമെല്ലാം തന്റെ പ്രേമഭാചനം തന്നെ വെറുക്കരുത് എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. ഈ രീതിയിൽ സത്യവിശ്വാസിയോട് ചെയ്യുന്ന ഓരോ ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ അവൻ ശ്രമിക്കേണ്ടതാണ്. സത്യവിശ്വാസി ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമെന്നൊരു സംശയമില്ല. സത്യവിശ്വാസി എപ്പോഴും തന്റെ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നവനാണെന്നും തന്റെ നന്ദികേട് കൊണ്ട് അവൻ തന്നെ വെറുക്കരുതെന്നുമുള്ള ചിന്തയിലായിരിക്കും. ഒരു സത്യവിശ്വാസിക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ വചനം ഓതുകയും ദൈവാനുഗ്രഹം കൊണ്ട് സത്യവിശ്വാസിക്ക് വെളിപ്പെടുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതവന് ഈമാൻ കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതിന് കാരണമായി തീരുന്നു. മൂന്നാമത്തെ പ്രധാന കാര്യം തവക്കുൽ, സർവവും അള്ളാഹുവിൽ സമർപ്പണം ചെയ്യുക എന്നതിന്റെ നിലവാരം ഉയരുന്നു എന്നതാണ്. അവന്റെ ദൃഢവിശ്വാസം അള്ളാഹുവിന്റെ സമ്പർക്കം കാരണം വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു. അതോടുകൂടി സമർപ്പണ ശക്തിയും വർദ്ധിക്കുന്നു. ഭൗതിക സാധനങ്ങളുടെ മേൽ കമിഴ്ന്നു വീഴുന്നതിന് പകരം അവൻ തനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തതിനു ശേഷം അതിന്റെ അന്തിമ ഫലത്തിനായി അള്ളാഹുവിൽ സർവവും ഭരമേൽപ്പിക്കുന്നു. ഒട്ടകത്തിന്റെ കാല് കെട്ടിയിട്ടതിനു ശേഷം ആ കയറിനെ അവൻ ആശ്രയിച്ചു നിൽക്കുകയില്ല, മറിച്ച് അതിന്റെ അധികാരിയായ അള്ളാഹുവിനെയായിരിക്കും അവൻ ആശ്രയിക്കുക. കാരണം ആ അധികാരിയുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും നിലകൊള്ളുന്നത്. അവൻ എല്ലാത്തിന്റെയും മേൽനോട്ടക്കാരൻ സംരക്ഷകനുമാണ്. ഒരു സത്യവിശ്വാസിയെ മറ്റുള്ളതിൽ നിന്നെല്ലാം വേർതിരിച്ചു നിർത്തുന്നത് ഈ തവക്കുലാണ്. അവന്റെ പ്രത്യേകതയും ഇത് തന്നെ. സത്യവിശ്വാസിയുടെ മറ്റൊരടയാളം പറയുന്നു, വിശ്വാസികൾക്കിടയിൽ വല്ല കാര്യത്തിനും തീരുമാനം കൽപ്പിക്കുന്നതിനായി അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറയുക മാത്രമായിരിക്കും അവരുടെ മറുപടി. അവർ തന്നെയാണ് ലക്ഷ്യം പ്രാപിക്കുന്നവർ. അള്ളാഹുവും റസൂലും നൽകിയ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റുന്നവരായി തീരുന്നത്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പിൻപറ്റി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതിലൊരർത്ഥവുമില്ല. സാധാരണ പരിതസ്ഥിതികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്റെ അമീറിനെയും വ്യവസ്ഥിതിയെയും അനുസരിക്കുക എന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയാണ്. ഇത് പാലിക്കേണ്ടത് നിർബന്ധമാണ്. അള്ളാഹു ഒരിടത്ത് പറയുന്നു, എന്നാൽ അങ്ങനെയല്ല, നിന്റെ നാഥനെ കൊണ്ട് സത്യം, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവായി സ്വീകരിക്കുകയും എന്നിട്ട് നീ വിധിച്ച കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാകാതിരിക്കുകയും അവർ പരിപൂർണമായി അനുസരണം പുലർത്തുകയും ചെയ്യുന്നത് വരെ അവർ സത്യവിശ്വാസികളാവുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് മാത്രമല്ല, ആദ്യം സംബോധന ചെയ്യപ്പെടുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതിനുശേഷം ആ മഹാത്മാവ് കൊണ്ടുവന്ന വ്യവസ്ഥിതിയാണ്, നിസാമാണ്. കാരണം മറ്റു സ്ഥലത്ത് അള്ളാഹു അമീറിനെയും നിസാമിനെയും വ്യവസ്ഥിതിയെയും അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഖലീഫമാരെയും നിസാമേ ജമാഅത്തിനെയും ബൈഅത്ത് ചെയ്തിട്ടുള്ള ഓരോരുത്തരും അനുസരിക്കേണ്ടതാണ്. സത്യവിശ്വാസി അത് പാലിക്കാൻ നിർബന്ധിതനാണ്. അനുസരിക്കുകയും തീരുമാനങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നതല്ല, മറിച്ച് സന്തോഷത്തോടുകൂടി അത് പാലിക്കേണ്ടതാകുന്നു. ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കരുത്, നേരെ മറിച്ച് അനുസരണത്തിന്റെ വികാര വായ്പോടെ വിശ്വസിക്കേണ്ടതാണ്. ഈ സംഗതിയാണ് ഇന്ന് മുസ്ലിങ്ങളിൽ നാം സൃഷ്ടിക്കേണ്ടത്. എന്തെങ്കിലും വഴക്കുണ്ടായാൽ സ്വന്തം ബുദ്ധി കൊണ്ട് വിധിച്ച കാര്യത്തിന് പ്രാധാന്യം നൽകരുതെന്ന കാര്യം ഓരോ അഹമ്മദിയും ഓർക്കണം. എന്തെന്നാണോ ജമാഅത്ത് വിധിക്കുന്നത് അതാണ് സ്വീകരിക്കേണ്ടത്. വ്യക്തിപരമായ വഴക്കുകൾക്ക് കലാ പുറപ്പെടുവിക്കുന്ന വിധി ഫലഘട്ടങ്ങളിലൂടെയും കടന്നു വന്നതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഖലീഫയുടെ തീരുമാനവും അതിലുണ്ടാവും, എങ്കിലും തെറ്റായ വിധിയാണെന്ന് പറഞ്ഞ് ബഹളം കൂടുന്നു. വിധി തെറ്റാകാമെന്നത് ശരി തന്നെ, പക്ഷേ വിധിക്കുന്നവരുടെ ഉദ്ദേശത്തെ സംശയദൃഷ്ടിയോടെ നോക്കാൻ പാടില്ല. അതിൽ നിന്ന് പിന്നീട് കുഴപ്പം തലകുക്കും. തുടർച്ചയായി അതിനെതിരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഭൗതിക കോടതിയിൽ പോകാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സത്യവിശ്വാസി ആ വിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണ്. ഇനി ആരെങ്കിലും തന്റെ വാക്സാമർഥ്യം കൊണ്ടോ തെളിവുകൾ നിരത്തിക്കൊണ്ടോ മറ്റോ തെറ്റായ വിധി സമ്പാദിക്കുകയും എതിർകക്ഷിക്ക് അറിവിലുള്ള കുറവുകൊണ്ടോ തെളിവുകൾ കുറഞ്ഞതുകൊണ്ടോ തന്റെ സത്യം വേണ്ട വിധം ബോധിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ തെറ്റായ വിധിക്ക് കാരണക്കാരൻ, തീയാണ് തന്റെ വയറ്റിൽ നിറയ്ക്കുന്നതെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അള്ളാഹുവും അവനും തമ്മിലുള്ള കാര്യമായി തീർന്നു. സത്യവിശ്വാസിക്ക് ഉചിതമായിട്ടുള്ളത് കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. നിരപരാധിയായ ആൾക്കെതിരിൽ വിധിയുണ്ടായാൽ അയാൾ അതിനെ അനുസരിക്കാതെ തന്റെ ചുറ്റുവട്ടത്തുള്ളവരോടും വീട്ടുകാരോടും നിസാമിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ തന്നെയും തന്റെ വീട്ടുകാരെയും ഈമാനില്ലെന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതും കാണാറുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അനുസരണമാണെന്ന് മനസ്സിലാക്കുക. സമാധാനം സ്ഥാപിക്കാൻ അല്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ സഹിക്കേണ്ടതാണ്. അനുസരണത്തെ എല്ലാ കാര്യങ്ങളിലും വ്യാപിപ്പിച്ചു നിർത്തണം. അതിനെ എല്ലാത്തിനേക്കാളും മുന്തിയതായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുകയും അതിൽ സർവവും സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ കാര്യം. അവരിലാണ് അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നത്. പിന്നീട് മനുഷ്യചിന്തയ്ക്കതീതമായ മാർഗങ്ങളിലൂടെ അവൻ അവരെ സഹായിക്കുന്നു. ഇതും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. സത്യവിശ്വാസികളുടെ പ്രത്യേകതയെക്കുറിച്ച് മറ്റൊരിടത്ത് അള്ളാഹു
انما يؤمنون بآيات الذين اذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يسجدون.
നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വീഴുകയും തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും അഹങ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ദൈവസ്മരണ ഒരു സത്യവിശ്വാസിയുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നു. അവന്റെ ഈമാനിന്റെ വർദ്ധനവിന് അത് കാരണമായി തീരുന്നു. ഈ ഭയം സത്യവിശ്വാസികളിൽ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കണമെന്ന ഹൃദയംഗമമായ ആഗ്രഹമുണ്ടാക്കുകയും അള്ളാഹുവിന് സ്തോത്രം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും അവർ അവനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ആരാധനാ കർമ്മങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നു. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാ അഹമ്മദികളെയും ഈ പ്രത്യേകതകൾ വഹിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുഹ്മിൻ എന്നതിന്റെ നിർവചനം ഇതാണ്: അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന സദഖയും ദാന ധർമ്മവും കൊടുക്കുക, വ്യക്തിപരമായ സ്നേഹവായ്പോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, എന്തെങ്കിലും കൃത്രിമമോ പ്രദർശനമോ അതിലുണ്ടാകരുത്. മുഹ്മിന്റെ ഈ അവസ്ഥ അവന്റെ ആത്മാർത്ഥതയെയും ബന്ധത്തെയും വെളിപ്പെടുത്തുന്നു. സത്യവും ഉറപ്പുള്ളതുമായൊരു ബന്ധം അവൻ അള്ളാഹുവുമായിട്ട് ഉണ്ടാക്കി തീർക്കുന്നു. ആ സമയത്ത് അള്ളാഹു അവൻ സംസാരിക്കുന്ന നാവും അവൻ കേൾക്കുന്ന ചെവിയും അവൻ പ്രവർത്തിക്കുന്ന കയ്യുമായി തീരുന്നു. ചുരുക്കത്തിൽ അവന്റെ ഓരോ പ്രവർത്തനവും അവന്റെ ഓരോ അനക്കമടക്കവും അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ ആര് അവനെ എതിർക്കുന്നുവോ അവൻ അള്ളാഹുവിനെയാണ് എതിർക്കുന്നത്. സത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ എഴുതിയിരിക്കുന്നു. സത്യവിശ്വാസികൾ എപ്പോഴും ദൈവിക തൃപ്തിയെ അംഗീകരിക്കുകയും അവന്റെ എല്ലാ തൃപ്തികളുടെയും മുന്നിൽ കുനിയുകയും വേണം. ഇതിൽ താമസം വരുത്താൻ പാടില്ല. ദാസത്വത്തെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്റെ വേലക്കാരനാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സത്യവും ഉറപ്പുള്ളതുമായ ബന്ധം അള്ളാഹുമായി സ്ഥാപിച്ചുകൊണ്ട് സത്യവിശ്വാസിക്ക് നിർബന്ധമായിരിക്കുന്ന ആ എല്ലാ പ്രത്യേകതകളെയും സ്വായത്തമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ എപ്പോഴും നമ്മെ അവന്റെ തൃപ്തിയുടെ മാർഗത്തിൽ നയിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹങ്ങളുടെ പുതപ്പിൽ നമ്മെ സദാ പൊതിഞ്ഞു വെക്കുമാറാകട്ടെ. ആമീൻ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم